ഓം ശ്രീ സായിറാം. സായി വിവേകമുത്തുകൾ ഭാഗം 19C. വിദ്യാർത്ഥികളുമായുള്ള ബാബയുടെ സംഭാഷണങ്ങൾ. പ്രൊഫസർ അനിൽകുമാർ. സെപ്റ്റംബർ 2001. മനസ്സ് ചിന്തകളുടെ കൂട്ടം. ഇനി ഞാൻ അടുത്ത മാസത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ സംഭാഷണങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഞാനവ ശ്രദ്ധയോടെ കുറിച്ചെടുത്ത് അവ പൂരിപ്പിക്കാനായി ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് 2001 സെപ്റ്റംബറിലെ സനാതനസാരഥിയുടെ ലക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഭഗവാൻ നിയമങ്ങളെയും ചട്ടങ്ങളെയും പറ്റി സംസാരിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഇന്ന് നിയമനിർമ്മാതാവ് തന്നെയാണ് നിയമലംഘകനും. ഭരണകർത്താക്കൾ നിയമങ്ങൾ പിന്തുടരുന്നില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും ഈ ദേശത്തെ നിയമങ്ങൾ പിന്തുടരുന്നു. ഞാൻ ഒരിക്കലും ഈ ദേശത്തെ ചട്ടങ്ങളും നിയമങ്ങളും അതിക്രമിക്കുന്നില്ല. മറ്റൊരിക്കൽ ഭഗവാൻ പറഞ്ഞു, ഈശ്വരൻ നടനും സംവിധായകനുമാണ്. നടനും സംവിധായകനും. സാധാരണയായി സംവിധായകൻ സംവിധാനം ചെയ്യുന്നു, നടൻ സംവിധായകൻ്റെ നിർദ്ദേശാനുസരണം അഭിനയിക്കുന്നു, അങ്ങനെയല്ലേ? എന്നാൽ ഭഗവാൻ ദിവ്യവിശ്വ സംവിധായകൻ, സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? സംവിധാനത്തിൽ അവിടുന്നൊരു മാസ്റ്ററാണ്, അഭിനയത്തിൽ അവിടുന്നൊരു മാതൃക സൃഷ്ടിക്കുന്നു. എത്ര നന്നായി അഭിനയിക്കണം, നാം അവിടുന്ന് നിന്ന് പഠിക്കണം. അവിടുന്ന് ഒരു ആദർശം കാട്ടിത്തന്ന് എങ്ങനെ അഭിനയിക്കണമെന്ന് കാട്ടിത്തരുന്നു. അവിടുന്ന് ഉദാഹരണമായി തന്നെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. രാമൻ ഒരു നടനായിരുന്നു, കൃഷ്ണൻ ഒരു നടനായിരുന്നു, എന്നാൽ ഉള്ളിലുള്ള ദിവ്യത്വമായിരുന്നു നടൻ. വ്യക്തമായോ? രാമൻ നന്നായി നടിച്ചു, നാം അവിടുന്നിനെ പോലെ നടിക്കത്തക്കവണ്ണം, നാം മാതൃക രക്ഷിതാക്കളാക്കത്തക്കവണ്ണം, മാതൃക പൗരർ ആകത്തക്കവണ്ണം, മാതൃക ഭരണകർത്താക്കൾ ആകത്തക്ക വിധം. മഹാനടനും തത്രജ്ഞനും ഭരണകർത്താവുമായിരുന്ന കൃഷ്ണനിൽ നിന്നും നമുക്ക് പ്രേമത്തിൻ്റെ പാഠങ്ങൾ, ശാന്തിയുടെ പാഠങ്ങൾ പഠിക്കാനാകും. ജീവിതമെന്ന വിശ്വനാടകത്തിൽ നാം എങ്ങനെ കളിക്കണമെന്ന് പഠിക്കാം. അതിനാൽ ഈശ്വരൻ നമുക്കേവർക്കും അനുകരിക്കാനും പിന്തുടരാനും തക്കവണ്ണം ഒരു നടൻ്റെ റോളാണ് കളിക്കുന്നത്. കൂടാതെ അവിടുന്ന് സ്വയം സംവിധായകൻ്റെ റോളിലുമാണ്. ഇതാണ് ഭഗവാൻ അരുളിയത്. ചട്ടങ്ങളും വ്യവസ്ഥകളും ഒരു നദിയുടെ ഇരുകരകൾ പോലെയാണ്. ഇരുവശവും ഈ തിട്ടകളിലെങ്കിൽ വെള്ളം എല്ലാ ദിശകളിലേക്കും ഒഴുകും. അങ്ങനെയായാൽ വെള്ളത്തെ ഗതി നിയന്ത്രിച്ചു വിടുന്നതിനോ ജലസേചനത്തിനോ ഉപയോഗിക്കാനോ കഴിയില്ല. ഇരുവശവും തിട്ടകൾ ഉയർത്തുന്നതിലൂടെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു. ചട്ടങ്ങളും വ്യവസ്ഥകളും മാനവ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. അത് വ്യവസ്ഥയുള്ളതാക്കുന്നതിനും അച്ചടക്കമുള്ളതാക്കുന്നതിനും. സ്വാമിയുടെ ജീവിതം എത്ര ചിട്ടയുള്ള ജീവിതമാണത്. സ്വാമി അവിടുത്തെ ദിനചര്യകളിൽ ഒന്നെങ്കിലും റദ്ദാക്കിയ സംഭവം ആർക്കെങ്കിലും എന്നോട് പറയാനാവുമോ? ഇല്ല. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സന്ദർശന ദിനമാവട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിനമാവട്ടെ, ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിനമാവട്ടെ, ഏതു VIP വ്യക്തിയും പ്രശാന്തി നിലയം സന്ദർശിക്കാം. പക്ഷേ നമ്മുടെ ഭഗവാന്റെ പതിവ് ഷെഡ്യൂൾ, ദർശനം, ഇൻ്റർവ്യൂകൾ, ഭജനകൾ, അതിനുശേഷം ഉച്ചയൂണ്, വീണ്ടും സായാഹ്നത്തിൽ ദർശനം, ഇൻ്റർവ്യൂകൾ, ഭജനകൾ, അത്ര തന്നെ. അതിന് ഒരു മുടക്കവും ഉണ്ടാവില്ല. VIPകളോ പ്രധാന വ്യക്തികളോ വരികയാണെങ്കിൽ അവിടുന്ന് അതൊരു അധിക ഭാരമാവും, അത്രയേ ഉള്ളൂ. വിശേഷ ചടങ്ങുകൾക്കും ഉത്സവങ്ങൾക്കും പ്രഭുവിന് അധിക ജോലി ഉണ്ടാവും. സ്വാമിക്ക് ഓരോന്നും അധികമായത് ആണ്. കൂടാതെ എന്നൊന്നില്ല, മറ്റൊന്നിന് പകരം എന്ന ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? സ്വാമി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലായ്പ്പോഴും അധിക ജോലിയാണ്. അവിടുന്ന് ദൈനംദിന കർമ്മത്തിൽ നിന്നു ഒന്നും വെട്ടിച്ചുരുക്കുന്നില്ല. അച്ചടക്കത്തിൻ്റെയും ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കുന്നതിൻ്റെയും ഏറ്റവും മികച്ച ദൃഷ്ടാന്തം അവിടുത്തേതാണ്. ഇനി ഞാൻ അടുത്ത ഉപാഖ്യാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. സ്വാമി ഉപവിഷ്ടനായിരുന്നു. അവിടുന്ന് എന്തായാലും നല്ല മൂഡിലാണ്. വരൂ കുട്ടികളെ, വേദം ജപിക്കൂ, വേദം ജപിക്കൂ. തികഞ്ഞ ഒരുമയോടെ 1500 വിദ്യാർത്ഥികളും വേദം ജപിക്കാൻ തുടങ്ങി. ഓഡിറ്റോറിയം വേദഘോഷത്താൽ മാറ്റുലി കൊണ്ടു. മുഴുവൻ ജനസഞ്ചയവും വേദഘോഷത്തിൻ്റെ പ്രകമ്പനങ്ങൾ അനുഭവിച്ചു. ഇത് കൗതുകകരമാണ്. എല്ലാ സത്യസായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ, കിൻഡർ ഗാർഡനിലെ കുട്ടികൾ തൊട്ട് ഏറ്റവും മുകളിലുള്ള ഗവേഷണ വിദ്യാർത്ഥി വരെ, എല്ലാവർക്കും വേദമറിയാം, എല്ലാവർക്കും ജപിക്കാനറിയാം. നിങ്ങളൊരു പക്ഷേ ഇത് മുമ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ ചടങ്ങുകളിലും അവർ വേദം ജപിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ഭഗവാൻ വശത്തേക്ക് തിരിഞ്ഞിട്ട് ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയോട് പറഞ്ഞു, ഹേ കുട്ടി, ഇവിടെ വരൂ. ആ പയ്യൻ വന്നു. അപ്പോൾ ദിവ്യനിർദ്ദേശം, കുറച്ചു നേരം സംസാരിക്കൂ. ആ കുട്ടി സംസാരിക്കാൻ ആരംഭിച്ചു. അവൻ തീരെ ചെറിയ കുട്ടിയായിരുന്നു. സ്വാമി നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിക്കുന്നതിന് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ സംസാരിക്കാമോ? അസാധ്യം. കൊച്ചുകുട്ടികൾക്ക് അത് പറ്റും. സ്വാമി ശരിക്കും അത് കേൾക്കുന്നത് ആസ്വദിക്കാൻ തുടങ്ങി. തുടരൂ. അപ്പോൾ അവിടുന്ന് മറ്റൊരു കുട്ടിയോട് ആവശ്യപ്പെട്ടു, നീ സംസാരിക്കൂ. ആ കക്ഷി ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പോൾ സ്വാമി പറഞ്ഞു, അച്ഛാ, പോകൂ പോകൂ. അവിടുന്ന് മറ്റൊരു പയ്യനോട് ആവശ്യപ്പെട്ടു. അവൻ സംസ്കൃതത്തിൽ സംസാരിച്ചു. സ്വാമി ഞങ്ങളുടെ നേരെ വീണ്ടും തിരിഞ്ഞപ്പോൾ ആ കുട്ടികളിൽ 15 പേർ ഒരു വരിയായി ക്യൂവിൽ നിന്ന് ഓരോ ചങ്ങാതിയും പ്രസംഗിക്കാൻ ആഗ്രഹിച്ചിട്ട്. സ്വാമി പറഞ്ഞു, അരേ, ഇത്രയും കുട്ടികളോ? മതി, ഇത്ര പേർ മതി. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ചാൻസ് തരാം. പക്ഷേ അവിടുന്ന് അവരെ നിരാശരാക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നിനു പുറകെ ഒന്നായി അവിടുന്ന് അവരെക്കൊണ്ട് സംസാരിപ്പിച്ചു. വാസ്തവത്തിൽ അതൊരു അതിശയകരമായ അനുഭവമായിരുന്നു. 1000 ആളുകൾ ഇരിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പാകെ സംസാരിക്കുന്നതിനായി കുട്ടികൾ വരി നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ എൻ്റെ നേരെ സാവധാനം നടന്നുവന്ന് ചോദിച്ചു, നീ അവരുടെ പ്രസംഗം കേട്ടോ? സ്വാമി, ഞാൻ കേട്ടു. നിന്റെ കുട്ടികൾക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിയുമോ? നിന്റെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ സംസാരിക്കാമോ? ഞാൻ ചിന്തിച്ചു, അവർക്ക് പറ്റില്ല എന്ന് ഞാൻ പറയണോ? എന്തു പറയാനാണ് ഞാൻ? എനിക്ക് അവരുടെയൊപ്പം ജീവിക്കണമല്ലോ. അവർക്ക് പറ്റും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സ്വാമി പറയും, അവിടെ ഇരിക്ക്, നിനക്ക് എന്തറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു, അവർക്ക് പറ്റില്ല. പ്രൈമറി സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും നന്നായി പ്രസംഗിക്കാനാവുക, നിന്റെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കല്ല. ഞാൻ മിണ്ടാതിരുന്നാൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വല്ലായ്മ തോന്നും എന്ന് എനിക്ക് തോന്നി. അവർ പറയും, സാർ അവിടെ വെച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വാമി, എന്തുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കെന്തുകൊണ്ട് സംസാരിക്കാനാവുന്നില്ല? എനിക്കറിയണമെന്നുണ്ട്. ബാബ പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും വളരെ നന്നായി സംസാരിക്കാനാവും. എന്തുകൊണ്ട്? അവർ നിഷ്കളങ്കരാണ്. അവരുടെ നിഷ്കളങ്കത കാരണം അവർക്ക് ഭയമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിഷ്കളങ്കരല്ല. അവരിൽ നിറയെ ഈഗോയാണ്. ഈഗോ കാരണത്താൽ തങ്ങളുടെ പ്രസംഗം വിജയിക്കുമോ അതോ പൂർണ്ണ പരാജയമാകുമോ എന്നവർ ഭയക്കുന്നു. അക്കാരണത്താൽ അവർക്ക് ശങ്കയാണ്. നിഷ്കളങ്കത എവിടെയുണ്ടോ അവിടെ ദൈവികത്വം ഉണ്ടെന്ന് അറിയുക. സ്വാമി, അതു ശരി, ഞാനത് സമ്മതിച്ചേ തീരൂ. എന്തുകൊണ്ടാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈഗോ ഉള്ളത്? കോളേജ് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് സ്വാർത്ഥരായിരിക്കുന്നത്? സ്വാമി പറഞ്ഞു, അവർ പ്രായമാവും തോറും മസിൽ ശക്തിക്കൊപ്പം ഈഗോയും കൂടുന്നു. ഓ സ്വാമി, ഞങ്ങൾ എന്തു ചെയ്യും? ഇനി ഞങ്ങൾ എന്തു ചെയ്യും? സ്വാമി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ മസിൽ ശക്തിയേക്കാൾ പ്രധാനമായത്. സീനിയർ കുട്ടികൾ സ്വാർത്ഥരായിരിക്കുന്നത് അവരുടെ ശാരീരിക ശക്തി കാരണമാണ്, അത് പ്രധാനമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ശരി, അവിടുന്ന് അരുളുന്നത് ചെറുപ്പക്കാരുടെ മസിൽ ശക്തിയാണ് ഈഗോയ്ക്ക് കാരണം എന്നാണ്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താണ് നിന്റെ സംശയം? പ്രായം ചെന്നവർ ദുർബലരാണ്, അവർക്ക് ശക്തിയുള്ള മസിലുകളും ഇല്ല. ഇതിനർത്ഥം അവർക്ക് ഈഗോ ഇല്ല എന്നാണോ? ഈഗോയുമായി, ഹിമാലയൻ ഈഗോയുമായി നടക്കുന്ന നിരവധി പ്രായമായവരെ നാം കാണുന്നു. ചില ആളുകളുണ്ട് നമ്മെ നിൽക്കാൻ അനുവദിക്കില്ല, അവർ നമ്മളെ ഇരിക്കാനും സമ്മതിക്കില്ല. വാർദ്ധക്യം കാരണത്താലാണോ അവർ ഇങ്ങനെ ചെയ്യുന്നത്? എന്തു ചെയ്യും? ഒരു ഭക്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ, ഈ മനുഷ്യൻ എന്നെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു എണീക്ക്. ഞാൻ എണീക്കുമ്പോൾ അദ്ദേഹം പറയും ഇവിടെ നിൽക്കരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നടന്നുകൊണ്ടേയിരിക്കുക. ഞാൻ എന്തു പറയാനാണ്? ഞാൻ പറഞ്ഞു, അയാൾ നിങ്ങളെ നിൽക്കാനും ഇരിക്കാനും അനുവദിക്കുന്നില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തിനാണ് നിൽക്കുന്നത് എന്നയാൾ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയുക, ഞാൻ നടക്കുകയാണ്. താങ്കൾ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇരിക്കുന്നത് എന്നാണെങ്കിൽ പറയുക, ഞാൻ എണീൽക്കുകയാണ്. മറ്റു മാർഗമില്ല. അതുകൊണ്ട് സ്വാമി, പ്രായം ചെന്നവർക്ക് ശക്തിയുള്ള മസിലുകളില്ല, അവർക്ക് ഈഗോ ഇല്ലെന്ന് അവിടുന്ന് കരുതുന്നുവോ? ചെറുപ്പക്കാർക്ക് കരുത്തുള്ള മസിലുകളുണ്ട്, ശാരീരിക ശക്തിയുണ്ട്, അതുകൊണ്ട് അവർ സ്വാർത്ഥരാണ്. എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പ്രായം ചെല്ലുമ്പോൾ മസിൽ ശക്തി പോയി പോകുന്നു, പക്ഷേ അവരുടെ ഹൃദയം അപ്പോഴും വളരെ പരുക്കനാണ്, വളരെ കഠിനമാണ്. ശിലാഹൃദയരാണവർ, അതുകൊണ്ടാണവർ ഇപ്പോഴും സ്വാർത്ഥരായിരിക്കുന്നത്. മസിൽ ശക്തി ക്ഷയിക്കുന്നതാണ്, മസിൽ ശക്തി കുറയുന്നതാണ്. എന്നാൽ അവരുടെ ഹൃദയം ശിലാസമമാണ്, അതികഠിനമാണ്, വളരെ പരുക്കനാണ്, അതുകൊണ്ട് അവർ സ്വാർത്ഥരാണ്. സ്വാമിക്ക് സദാ മികച്ച മറുപടിയുണ്ട്. നമുക്ക് പ്രഭുവിനെ കുഴയ്ക്കാനാവില്ല, ഇല്ല, അസാധ്യം. അപ്പോൾ സ്വാമി, നാം ഭയരഹിതരാവാൻ എന്തുവേണം? ഭയമില്ലാത്തവരാവാൻ എന്തു വളർത്തണം എന്നാണ് അവിടുന്ന് ഈ ചെറുപ്പക്കാരോട് പറയുന്നത്? ബാബ പറഞ്ഞു, സമത, ഇക്വാളിറ്റി, സമഗ്രത, ഇൻറ്റഗ്രിറ്റി, സമൈക്യത, യൂണിറ്റി, സൗഭ്രാതൃത, ഫ്രട്ടേണിറ്റി, ഇവ നാലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഭയരഹിതരാവും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. സമത, ഇക്വാളിറ്റി, സമഗ്രത, ഇൻറ്റഗ്രിറ്റി, സമൈക്യത, യൂണിറ്റി, സൗഭ്രാതൃത, ഫ്രട്ടേണിറ്റി, ഇവ നാലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ ഭയമുണ്ടാവില്ല.